കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. രാത്രിയിലെ കൺവെൻഷനിൽ വന്നു ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം. ദൈവവചന ധ്യാനത്തിനിരിക്ക നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:10.
അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു.
പ്രാർത്ഥിക്കാം. ദൈവവചനം മനസ്സിലാക്കേണ്ടതിന് ഹൃദയം ദൈവസനിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ് നിങ്ങളെ അറിയുന്നു. കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കേണ്ടതിന് മനസ്സ് ദൈവസനിൽ തുറന്നു വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, മൂർച്ചയുള്ളതാണ്, വിവേചിക്കുന്നതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നിന്റെ വചനത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ വചനത്തിന്റെ അധികാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒന്നുമില്ലായ്മ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് രാത്രി തിരുവചനത്താൽ ഞങ്ങളെ തന്നെ കാണുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളെ മനസ്സിലാക്കുവാൻ കൃപ ചെയ്യണമേ. ആത്മീയമായൊരു വലിയ ഉണർവ് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. കടന്നു വന്ന ആരും വെറുതെ പോകരുത്. പുറകിലത്തെ അറ്റം മുതൽ ഈ മുൻപിലത്തെ അറ്റത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ, സഹോദരന്മാർ, സഹോദരിമാർ, യൗവനക്കാർ, മാതാപിതാക്കൾ എല്ലാവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് എല്ലാവരെയും സ്പർശിക്കുമാറാകണമേ. ദൈവാത്മാവ് എല്ലാവരെയും തൊടുമാറാകണമേ. എന്നെ തൊട്ടതാര്, എന്നെ തൊട്ടതാര്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇന്ന് അത് ഈ ഹോളിൽ നടക്കുവാൻ ഇടയാകണം. കർത്താവേ, നീ അങ്ങനെ ചെയ്യണമേ. ഇപ്പോൾ തന്നെ ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇതാണ് അതിന്റെ ആകത്തുക. ഇന്നലെ രാത്രിയിൽ യോഗം കടന്നുപോയ ചിലർ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് അവർക്ക് ചില സൗഖ്യം ശാരീരികമായി നൽകിയ കാര്യം. ദൈവത്തിന്റെ വചനത്തിനകത്ത് സൗഖ്യവും വിടുതലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്. എന്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി? ദൈവത്തിന്റെ വചനം വിശ്വസിക്കുമ്പോഴാണ് ദൈവശക്തി നമ്മിലേക്ക് വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രിയിലും നാം കർത്താവിന്റെ വചനം വീണ്ടും തുടർന്ന് ധ്യാനിക്കാൻ പോകുന്നു. പല സാഹചര്യത്തിൽപ്പെട്ട ആളുകളാണ് വചനം കേൾക്കാൻ വരുന്നത്. 20% ആളുകൾ വളരെ നന്നായി കാര്യങ്ങൾ ഗ്രഹിച്ചവരും വർഷങ്ങളായി ആത്മീയ പരിചയമുള്ളവരുമാണ്. എന്നാൽ ബാക്കി എന്റെ പൊതുവെയുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ മിക്കവാറും ആളുകൾ കാര്യങ്ങൾ വേണ്ടവണ്ണം ഗ്രഹിക്കാത്തവരാണ്. ഞാൻ ഏറ്റവും ലളിതമായ സന്ദേശം പ്രസംഗിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്നും എന്നും. കാരണം നല്ലവണ്ണം മനസ്സിലായ 10% ആളുകൾ ബോറടിച്ചാലും വേണ്ടൂല. മനസ്സിലാകാത്ത 90% ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. വേണ്ട, മനസ്സിലാകാത്ത 10% പേരുണ്ടെങ്കിൽ അവർക്കാണ് മനസ്സിലാകേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു സ്ത്രീ പതിവ് പോലെ വെള്ളം കോരാൻ കിണറിന്റെ കരയിലേക്ക് വന്നു. അവൾ വെള്ളം കോരാൻ വരുമ്പോൾ അന്യജാതിക്കാരനായ, ഒരിക്കലും തമ്മിൽ തമ്മിൽ സമ്പർക്കം ചെയ്യാൻ പാടില്ലെന്ന് അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു അന്യജാതിക്കാരനായ മനുഷ്യൻ എന്ന് വേഷവിധാനം കൊണ്ട് തോന്നുന്ന ഒരാള് അവൾ സാധാരണ വെള്ളം കോരുന്ന കിണറിന്റെ അരികിൽ ഇരിക്കുന്നു. അവൾ കടുവുമായി കിണറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഇരുന്ന മനുഷ്യൻ യഹൂദൻ എന്നിവൾ ധരിച്ചിരിക്കുന്നു. ആ യഹൂദൻ ഇവളോട് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. എന്ന് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് പറയുന്നു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെ? നമ്മുടെ ഇവിടുത്തെ നാട്ടു നടപ്പ് നിനക്കറിഞ്ഞുകൂടെയോ? യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ ബന്ധമില്ല, സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്തപ്പോൾ നീ എങ്ങനെ എന്നോട് വെള്ളം ചോദിക്കും? നിന്നെ പോലെയുള്ള ഒരാള് ഞങ്ങളുടെ നാട്ടിലൂടെ വരാൻ പോലും പാടില്ലാത്തതാണ്. ഇങ്ങനെ മതപരമായ ഒരു ലംഘനമാണ് നീ ഇപ്പോൾ നടത്തുന്നത്. വെള്ളം തരാൻ കഴിയില്ല. ഒറ്റ വാക്കിൽ ആ അധ്യായം യേശു ക്ലോസ് ചെയ്തു. പിന്നീട് ആ അധ്യായം തുറന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം പിന്നീട് സംസാരിക്കുന്നില്ല. യേശു ഇതൊരു തുടക്കത്തിന് വേണ്ടി എടുത്തതാണ്. വെള്ളം കൂടിയല്ല ഇവിടുത്തെ പ്രശ്നം, ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ഒരു ചിത്രം യേശുവിന്റെ കയ്യിലുണ്ട്. യേശുവും അവളും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ അവൾ ഒരു സ്കാനിങ് മിഷന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന കാര്യം അവൾ അറിഞ്ഞില്ല. ലോകത്തിൽ ഏതൊരു സ്കാനിങ്ങിന് നിങ്ങളെ കൊണ്ടുപോയാലും നിങ്ങളുടെ ഉദരത്തിലോ ഹൃദയത്തിലോ ഉള്ള വിഷയങ്ങൾ ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും, പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ളത് പ്രത്യക്ഷപ്പെടുമോ? ലോകത്തിൽ ഏതൊരു എക്സ്റേയുടെ മുമ്പിൽ നിന്നാലും നിങ്ങളുടെ അസ്ഥിയുടെ കംപ്ലൈന്റ് അതിനകത്ത് തെളിയും, പക്ഷെ നിന്റെ മനസ്സിനകത്തെ മുറിവ് അതിനകത്ത് തെളിയുമോ? ലോകത്തിൽ ഏതൊരു മുറിവും കെട്ടാൻ ഇവിടെ മരുന്നുണ്ട്, പക്ഷേ മനസ്സിന്റെ മുറിവ് കെട്ടുന്നത് എവിടെയാ? യേശുവിന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഈ സ്ത്രീ നിൽക്കുമ്പോൾ അവൾ അറിയുന്നില്ല, അവളിപ്പോൾ ഓൾറെഡി സ്കാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരീരമല്ല മനസ്സ്. ഇവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശു അവളെ കുറ്റം പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ആ പേഴ്സണാലിറ്റി, ഓ, അതിന്റെ മുമ്പിൽ നമ്മൾ വീണ് കിടന്ന് നന്ദി പറയണം. കാരണം ഞാനും നിങ്ങളും ഒക്കെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ മിടുക്കന്മാരാ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉള്ള ഒരാളെ കോഡ് ഭാഷ ഉപയോഗിച്ച് കളിയാക്കാൻ മലയാളിക്ക് അറിയാവുന്നതല്ല വേറെ ആർക്കും അറിയില്ല. ഈശോമശിഹായുടെ അന്തസ് നമ്മൾ കാണണം. യേശു അവളുടെ കുറ്റം പറയാനാണെ വന്ന വഴി പറഞ്ഞ പോലെ. യേശു തെറ്റ് തിരുത്തിയിട്ടുണ്ട്, പക്ഷെ കുറ്റം പറഞ്ഞിട്ടില്ല. തെറ്റും കുറ്റവും രണ്ടും രണ്ടാണ്. തെറ്റ് വേറെ കുറ്റം വരെ. യേശു തെറ്റ് തിരുത്തിയിട്ടുണ്ട്, പക്ഷെ കുറ്റം പറഞ്ഞിട്ടില്ല. കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടു നിർത്തിയ സ്ത്രീയെ യേശു കുറ്റം പറഞ്ഞില്ല. ആ വന്നവരൊക്കെ കുറ്റം ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക. കുറ്റം പറയാൻ അല്പമെങ്കിലും അധികാരമുള്ളവൻ മിണ്ടുന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. കുറ്റം പറയാൻ അധികാരം ഇല്ലാത്തവരായിപ്പോ ഈ കുറ്റം പറയുന്നത്. യേശു എല്ലാത്തിനും കൂടെ കൂടി ഒറ്റ മറുപടി. കല്ലെറിയണ്ടെന്ന് യേശു പറഞ്ഞില്ല, എറിഞ്ഞോളൂ, പക്ഷെ എറിയാൻ അർഹതയുള്ളവർ എറിയണം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വാക്ക് എല്ലാരും പറയാൻ തുടങ്ങി. കർത്താവ് ആ വാക്ക് ആദ്യമായിട്ട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. ഒരു പ്രശ്നവും ഉണ്ടായില്ല അവിടെ. എന്നിട്ടാ എനിക്ക് വലിയ ഇഷ്ടമായി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, യോഹന്നാന സുവിശേഷം തന്നെ ഞാൻ വർഷങ്ങളായി ധ്യാനിച്ചോണ്ടിരിക്കുക, പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ പറയുന്ന എട്ടാം അധ്യായത്തിലെ കാര്യ വിഷയത്തിലേക്ക് വരികയുള്ളൂ, വരുന്നേ ഉള്ളൂ. ഇവരിങ്ങനെ ഈ സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവരിക, അതൊരു വീഡിയോയിൽ ആ പടം എടുത്തിട്ട് കാണണം. മനസ്സിൽ മനസ്സിൽ വീഡിയോ എടുക്കണം. ഒരു മനുഷ്യൻ ബൈബിൾ തുറന്നു പിടിച്ചിരിക്കുന്നു, ന്യായപ്രമാണം ആവർത്തന പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്നു. വേറെ മൂന്നാല് പേര് കൂടി ഈ സ്ത്രീയെ ഉന്തി തള്ളിക്കൊണ്ടിരുന്നു, മുടിയെല്ലാം അഴിച്ചിട്ട് വസ്ത്രമെല്ലാം പാറി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു. യേശു തറയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഗുരു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതായ കുറ്റത്തിന് തെളിവ് സഹിതം ഞങ്ങൾ പിടിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു? കർത്താവ് ഒന്ന് നോക്കി, കുറച്ചേരം വേണ്ടാതിരുന്നു, നിങ്ങളിൽ പാപമില്ലാത്ത ഇവളെ ആദ്യമേ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. കേട്ടു, വലിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക യേശു എന്നെ എഴുതിയെന്ന്. ഇവിടെ എഴുതി തന്നതൊന്നും മനസ്സിലാക്കാൻ നേരെയില്ല, മണ്ണിൽ എഴുതി എന്നാന്ന് ഭയങ്കര യൂണിവേഴ്സിറ്റി പഠനം നടക്കുക, ഡോക്ടറേറ്റ് കിട്ടും എന്നാ എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. എന്റെ പൊന്നെ അത് നമ്മൾ വായിക്കാനാണെങ്കിൽ പറയില്ലായിരുന്നു. എഴുതാത്തത് വായിക്കാനാണ് ആളുകൾക്ക് ധൃതി. മാനസാന്തരപ്പെടാൻ പറയുന്നൊക്കെ സിമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എന്താ എഴുതി എന്നുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിന്ത പറയാ. ഈശോ മെസ്സിയ കീഴോട്ട് കുനിഞ്ഞിരുന്നത് പോകണ്ടവർക്ക് പോകാൻ ഒരു അനുവാദം കൊടുക്കുകയായിരുന്നു. നിങ്ങളത് തിരിച്ചു എന്ത് ചെയ്യും? കർത്താവ് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണെങ്കിലോ, ഒറ്റയെണ്ണം പോവുകയില്ല, എറിയയില്ല, വെളുത്ത വിരിയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇവര് വന്നത് എങ്ങനെയാ, ഇവരെല്ലാം മാന്യന്മാരാണെന്നും പറഞ്ഞു. പാപമുള്ള ഒറ്റയാളെ ഈ പഞ്ചായത്തിലുള്ളൂ, അതാരാ? ഈ സ്ത്രീ. ഞങ്ങളൊക്കെയോ എടോ മണ്ടന്മാരെ, നിങ്ങൾ അറിയാതെ എങ്ങനെ ഇവള് ഭാവിയായത്? ക്ഷമിക്കണം, ആരുടെ അടുത്താ ഈ ഇതൊക്കെ പറയുന്നത്? ഇവിടുത്തെ കോടതിയിൽ ഇതൊക്കെ പറയാം. യേശുവിന്റെ അടുത്ത് പറ്റൂല. യേശു കീഴോട്ട് കുറിച്ച് എന്തിനാന്ന് മനസ്സിലായോ? അത്യാവശ്യമായിട്ട് ലേഖനം എഴുതുകയല്ലായിരുന്നു, പോകണ്ടവർക്ക് പോകാം. കാരണം ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകാവോ പോകാതിരിക്കാം. ഒരു മൗനാനുവാദം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയോട് പതുക്കേക്ക് പോകാമല്ലോ. ഇങ്ങോട്ട് വന്നത് വലിയ ഗമേല, കോളർ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പിടിച്ചോണ്ടാ വന്നു. തിരിച്ചു പോണതോ? തിരിച്ചു പോകുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. അതിനെ ചേട്ടൻ എന്നെ പോണേ? ഓ ഇല്ല, ഞാനങ്ങ് പോണതേ ഉള്ളൂ. അപ്പൊ മറ്റേ പുള്ളി അല്ല, നമ്മൾ അങ്ങോട്ട് വലിയ ഉത്സാഹത്തിലാണല്ലോ പോയത്, ഇപ്പൊ എന്നെ ചുമ്മാ പോണോ? വേറൊരു അത്യാവശ്യമുണ്ട്, ഒരു ഫോണ് വന്നു. ഇനിയൊക്കെ അങ്ങ് പോവുക. പോകുന്നതിന്റെ യഥാർത്ഥ കാരണം എന്നാ? പാപമുള്ളതുണ്ട്, അതിപ്പോ പ്രത്യേകിച്ച് പറയണോ? എന്നിട്ട് കർത്താവ് ഇൻസൾട്ട് ചെയ്തില്ല എന്നുള്ളതാ. അല്ലെങ്കിൽ എഴുതുന്ന ഇടയ്ക്ക് കാണാൻ മേലേ വരില്ല പോണത്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പോണത് കാണാൻ മേലേ കൈകൊട്ടി വിളിച്ചാ പോരെ? അല്ല, അപ്പൊ ഇങ്ങോട്ട് വന്ന പോലെ അല്ലല്ലോ ഇപ്പൊ എന്നെ പോണേ. ഇൻസൾട്ട് ചെയ്യുന്നില്ല, പോകട്ടെ, ദൈവം നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുക. ഞാനൊരു ആലോചന പറയട്ടെ, നമ്മുടെ മാന്യത കളയരുതെന്ന് ദൈവത്തിന് പ്ലാനാണ്. നമ്മൾ മാന്യന്മാരായിട്ടൊന്നുമല്ല, അല്ലല്ലല്ല, നമ്മൾ അത്ര വലിയ മാന്യന്മാരൊന്നും അല്ല. അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവന്റെ മുൻപിൽ നിൽക്കത്തക്ക യോഗ്യതയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ ഒരു മാന്യത ദൈവം തരിക. നിന്റെ മാന്യന്മാരുടെ മുമ്പിൽ നിർത്തിയതിനായി നീ നന്ദി പറയണം. ദൈവം നമുക്കൊരു മാന്യത തരിക. സ്തോത്രം. ഇതുപോലെ തന്നെ കർത്താവിന്റെ ആ വ്യക്തിത്വത്തെ ഞാൻ വല്ലാതെ ആദരിക്കുന്നു. കർത്താവ് ഈ കൊള്ളരുതാത്തവരെയൊക്കെ അങ്ങ് ആദരിക്കുക. വലിയ കുഴപ്പക്കാരെയൊക്കെ കർത്താവ് അങ്ങ് റെസ്പെക്ട് ചെയ്യുക. സ്തോത്രം. അതുകൊണ്ട് തന്നെയാ നമ്മളൊക്കെ നിലനിൽക്കുന്നത്. ദൈവം നമുക്കൊരു മാന്യത തന്നതാ, ദൈവം നമുക്കൊരു മാനം തന്നതാ. മാന്യന്മാരുടെ മുമ്പിൽ, വിശുദ്ധന്മാരുടെ പന്തിയിൽ ദൈവം നമുക്കൊരു മാന്യത തന്നതിനാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ആ അന്തസ്സറിയ പ്രവൃത്തി ഞാൻ പിന്നെയും പിന്നെയും ധ്യാനിക്കുകയാണ്. ഈ സ്ത്രീയ കിണറ്റിന്റെ കരയിലേക്ക് വരുമ്പോൾ കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായവർക്ക് മനസ്സിലായി. കർത്താവ് വാസ്തവത്തിൽ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഈ നാട്ടിലെ ഏറ്റവും തകർന്ന ഒരു സ്ത്രീയെ പണിയുക. നല്ല പണിക്കാരന്റെ ലക്ഷണം ഏറ്റവും മോശം സാധനം പണിയുക എന്നുള്ളതാണ്. പ്ലീസ് ദലോ, പ്ലീസ് ദലോ. എറണാകുളത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ അസ്ഥി സംബന്ധമായോ തൊക്ക് സംബന്ധമായോ വല്ലാത്ത തകർച്ച പറ്റിയ കേസ് അവർ അറ്റൻഡ് ചെയ്യും. തകർന്നു പോയതും വ്യക്തി മുറിച്ച് കഷകളായി പോയതൊക്കെ എടുത്ത് പിടിപ്പിച്ചു വെക്കും. അത് ആ കേസിൽ കിട്ടുന്ന പണത്തേക്കാൾ അതൊരു റെക്കോർഡാണ്, അതൊരു റെക്കോർഡാണ്. പൗലോസ് ഒരു വാക്യം പറയുന്നു, ആ പാപികളിൽ ഒന്നാമൻ ഞാൻ. ഷോക്കേസ് വെക്കാൻ കൊള്ളാവുന്ന പറഞ്ഞതിന്റെ അർത്ഥം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ ഇത് ഷോക്കേസ് വെക്കാം. എന്നെ നന്നാക്കാമെങ്കിൽ നിങ്ങളെ എത്രയധികം, എന്നെ പണിയാമെങ്കിൽ നിങ്ങളെ എത്രയധികം. നോക്കൂ, ശമരിയിൽ ഏറ്റവും തകർന്ന ഒരു പെങ്കൊച്ച, ഏറ്റവും തകർന്ന ഒരു സ്ത്രീ, അവളെ പണിത് ഷോക്കേസ് വെക്കാനാ, അവളെ പണിത് പ്രൊജക്ട് ചെയ്യാനാ. ഇവൾ വാ കൊണ്ട് പറയും, എന്നെ പണിയാമെങ്കിൽ നിങ്ങളെ എത്രയധികം, എന്നെ പണിയാമെങ്കിൽ നിങ്ങളെ എത്രയധികം, എന്നെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ലേ. ഇവൾ ഒരു കൺവെൻഷൻ നടത്തണ്ട, ഇവള് വെറുതെ അവിടെ ഇരുന്നേച്ചാ മതി, ആളുകൾ രക്ഷിക്കപ്പെട്ടുള്ളൂ. ആ പഞ്ചായത്ത് മുഴുവൻ സ്ഥാനപ്പെട്ടു, നിങ്ങൾക്ക് അറിയാമോ? അപ്പോ കർത്താവ് ശബരിയിലേക്ക് വരുമ്പോ കർത്താവിന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഏറ്റവും പഞ്ചറായ, ഏറ്റവും തകർന്ന് താറുമാറായ, ഏറ്റവും നിരാശയിൽ ഇരിക്കുന്ന ആൾ ആരുണ്ടെന്ന് തപ്പുകയായിരുന്നു. ഞാനൊരു ചിത്രം അതിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ കാണുന്നു. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യാൻ പോവുക ഇവള്. നമുക്കത് മനസ്സിലാവൂല. കർത്താവ് അതുകൊണ്ട് അവളെ വേദനിപ്പിക്കാൻ, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, അധികപ്രസംഗി നീ എന്നാ പറഞ്ഞെന്നല്ല ചോദിച്ചത്, നീ പറഞ്ഞത് ശരിയാ. അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് ഒരു ചിത്രമേ കാണത്തുള്ളൂ. ചീത്ത സ്ത്രീ, കൊള്ളൂലാത്ത സ്ത്രീ, അധികപ്രസംഗി. ഒരു മറുവശമുണ്ട്, ഒരു സ്ത്രീയും ഒരു കുടുംബജീവിതം കളയാൻ ഇഷ്ടപ്പെടത്തില്ല. ജീവിതത്തിൽ അവൾ ദാഹിച്ച് മോഹിച്ച് നടന്ന ആദ്യത്തെ കല്യാണം അവൾ വഞ്ചിക്കപ്പെട്ടു, അവൾ വഞ്ചിക്കപ്പെട്ടു. ആ കുടുംബജീവിതം തകർന്നു. ആ കുടുംബജീവിതത്തിൽ അവൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അവളെ സ്നേഹിക്കാനോ അവളെ കരുതാനോ അവളെ ആദരിക്കാനോ ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയില്ല. അവൾ പറഞ്ഞ വാക്ക് ഇതാണ്, എനിക്ക് ഭർത്താവ് ഇല്ല. കല്യാണം പലതും നടന്നിട്ടുണ്ട്, പക്ഷെ എന്തില്ല? ഭർത്താവില്ല. ഭർത്താവ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഞാൻ ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല. ഭർത്താവ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എനിക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇതൊരു വൃത്തികെട്ട സ്ത്രീ എന്ന ചിത്രം നാം എടുക്കുന്നതിന് മറുവശവും കൂടി എടുക്കണം. ആ ഒരു പാളിച്ച അഞ്ചു പാളിച്ച ഉണ്ടാക്കി. പുരുഷന്മാരെന്ന് പറയുന്നവരെ തന്നെ അവൾ വിശ്വസിക്കാതെയായി. തകർന്ന ഒരു ജീവിതത്തിന്റെ ഉടമ സ്ത്രീ, ബലഹീന പാത്രമാണ്. അവളുടെ വിശ്രമമാണ് ഭർത്താവ് എന്നാ ബൈബിൾ പറയുന്നത്. ഞാൻ നിനക്കൊരു വിശ്രമസ്ഥലം അന്വേഷിക്കട്ടെ. വിശ്രമസ്ഥലത്ത് വഞ്ചിക്കപ്പെട്ടാലോ, വിശ്രമസ്ഥലത്ത് ചതിക്കപ്പെട്ടാലോ അവൾ അനാഥയായി അല്ലേ? ഒരു സ്ത്രീ കുടുംബജീവിതത്തിൽ തകർന്നാൽ അവൾക്ക് ആരുണ്ട്? ഒരു പുരുഷൻ എവിടെയും പോയി രക്ഷപ്പെടാം, വഴി കിടന്നുറങ്ങാം. ഒരു സ്ത്രീ തകർക്കപ്പെട്ടാൽ അവൾക്ക് ആരുണ്ട്? വാർദ്ധക്യമാകുമ്പോൾ ആത്മഹത്യയല്ലാതെ അവൾക്ക് എന്തുണ്ട്? യേശു ശമരിയിലേക്ക് വരുമ്പോൾ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ വിഷം കുടിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുകൊണ്ടാണ് യേശു ശമരിയിലേക്ക് വരുന്നത്. എന്തിനാണെന്ന് അറിയാമോ? ഇവളെ പണിതാൽ ഇവൾ ഈ ദേശത്തിന് മുഴുവൻ വിളക്കായിക്കോളും, ഇവളെ പണിതാൽ ഇവൾ ഈ ശമരിയയ്ക്ക് മുഴുവൻ സാക്ഷ്യമായിക്കോളും. സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ബലഹീനതയെയാണ് കണ്ടത്. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ നീ എന്നെ സ്നേഹിക്കാൻ എന്നിൽ എന്താ കണ്ടത്? കർത്താവ് പറയും, ഞാൻ നിന്റെ ബലഹീനതയാണ് കണ്ടത്, ഞാൻ നിന്റെ ബലഹീനതയാണ് കണ്ടത്, ഞാൻ നിന്റെ ശൂന്യതയാണ് കണ്ടത്, ഞാൻ നിന്റെ ഏകാന്തതയാണ് കണ്ടത്, ഞാൻ നിന്റെ തകർച്ചയാണ് കണ്ടത്, ഞാൻ നിന്റെ വേദനയാണ് കണ്ടത്, ഞാൻ നിന്റെ കണ്ണുനീരാണ് കണ്ടത്, ഞാൻ നിന്റെ സൗന്ദര്യമല്ല കണ്ടത്, ഞാൻ നിന്റെ വിരൂപതയാണ് കണ്ടത്, ഞാൻ നിന്റെ ബലമല്ല ബലഹീനതയാണ് കണ്ടത്, ഞാൻ നിന്റെ ആരോഗ്യമല്ല രോഗമാണ് കണ്ടത്. യേശോളെ പണിയണം പണിയണം എന്ന ആഗ്രഹത്തിൽ അവളുടെ അടുത്തോട്ട് ചെന്നു. പക്ഷേ അവളോട് സംസാരിച്ചു തുടങ്ങണ്ടേ? അതിനു വേണ്ടിയിട്ട് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ അവൾ മതമാ പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ജീവിതത്തിൽ തകർന്നവരാരും അത് പുറത്ത് പറയത്തില്ല. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർ തലേ ദിവസം അക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാമായിരുന്നു. ജീവിതം മടുത്ത പലരുണ്ട്, പക്ഷെ അവർ വെളി മിണ്ടുന്നില്ല, അവർ ചിരിച്ചോണ്ടാ നടക്കുന്നത്. വെള്ളം ചോദിച്ച ഉടനെ അവൾ എന്തെല്ലാം തിയോളജിയാ പറയുന്നത്, അവൾക്ക് വേദശാസ്ത്രം അറിയാം. പക്ഷേ യേശു എന്താ വേദശാസ്ത്രം വിട്ടിട്ട് പെട്ടെന്ന് വിഷയത്തിലോട്ട് മാറിയത്? നീ ആരാണെന്ന് നീ അറിയണം, ഞാൻ ആരാണെന്ന് നീ അറിയണം, അപ്പോൾ ഞാൻ നിനക്ക് ജീവജലം തരും, നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കാം, നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കാം, നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശു ആ സ്ത്രീയോട് സംസാരിച്ചു തുടങ്ങുന്നത് വീണ്ടും വായിക്കണം. വീട്ടിൽ പോയിട്ട് സമയം കിട്ടുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ. യേശു വെള്ളവും കിണറും ഒന്നും അല്ല ചിന്തിക്കുന്നത്, എവളെ പണിയുക എന്നുള്ളത്, ഇവളെ നന്നാക്കുക എന്നുള്ളത്, ഇവളുടെ ശൂന്യത മാറ്റണം. എനിക്ക് ഭർത്താവില്ല, എന്നെ അനേകർ വഞ്ചിച്ചു, ഞാൻ തകർന്ന ഒരു സ്ത്രീയാണ്, എനിക്കിനി മരണമേ ഉള്ളൂ. ഇതാണ് അവളുടെ മുമ്പിലുള്ളത്. അവൾക്ക് ആരുമില്ല എന്നുള്ളതാ സത്യം. അവളൊരു അനാഥ, അവൾക്ക് ആരുമില്ല. പക്ഷെ അവൾ പറയാണ്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കാൻ എങ്ങനെയാ? അതൊക്കെ ഗമയാ, അതൊക്കെ ഒരു സ്റ്റൈൽ തന്നെ ഉള്ളു. ഉടനെ യേശു നമ്മളാണെ പെട്ടെന്ന് മുഖത്തടിച്ച പോലെ പറയും, നീ ഇപ്പൊ ഇതൊക്കെ എന്തിനാ പറയുന്നത്, നിന്റെ കാര്യം ഒന്ന് പറ. പക്ഷെ കർത്താവ് അവളെ റെസ്പെക്ട് ചെയ്യ. സ്തോത്രം. ഉടനെ അവൾ പിന്നെ ഗമ കൂടുക. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ യാക്കോബിനെ അറിയുമോ? ഈ ഗമയൊക്കെ തമ്പുരാൻ അനുവദിച്ചിട്ടേ ഉള്ളെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ ഒന്ന് ചെറുതായിട്ട് എൻകറേജ് ചെയ്ത് തന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. നമ്മുടെ തനി നിറ ഫോട്ടോ എടുത്തിട്ട് തന്നാൽ നമ്മൾ തല കുരിക്കും. പ്രൈസ്ലോ. തമ്മിൽ ഭേദം തൊമ്മന, പക്ഷെ ഈശോ മിശിഹായുടെ മുമ്പിലോ പ്രൈസ്ലോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള പരിശുദ്ധന്റെ മുമ്പിൽ വരുമ്പോഴല്ലേ കാര്യം അറിയുന്നത്. കർത്താവ് നമ്മെ നിർത്തിയത് കൊണ്ട് നമ്മൾ നിൽക്കുക, അവൻ നമ്മെ മാനിച്ചത് കൊണ്ട് നാം മാനിക്കപ്പെടുക, അവൻ നമ്മെ ഉയർത്തിയത് കൊണ്ട് നാം ഉയരുക. നിങ്ങൾ ആരും അല്പം പോലും ദുരഭിമാനികളാകരുത്. കർത്താവ് തന്ന മാനമേ നമുക്കുള്ളൂ, കർത്താവ് തന്ന മാനമേ നമുക്കുള്ളൂ. മറക്കണ്ട കേട്ടോ, മറക്കണ്ട. വെള്ളം തരാനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പെട്ടെന്ന് ആ സംഭാഷണത്തിന്റെ ട്യൂൺ മാറ്റുക. കൊച്ചേ, നീ ആദ്യം നിന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നീ ദൈവത്തിന്റെ ദാനമാണ്. എന്തൊരു മനോഹരമായ വാക്യം അതല്ലേ കുഞ്ഞെ, നിന്റെ ജീവിതം ദൈവം തന്ന ദാനമാണ്. ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചോട്ടെ, അത് ആത്മഹത്യ ചെയ്യാനുള്ളതല്ല, അത് കുടുംബ തകർച്ചയുടെ മുമ്പിൽ ഉടച്ചു കളയാനുള്ളതല്ല. ഒരു ഭർത്താവ് നിന്നെ വഞ്ചിച്ചായിരിക്കും, പക്ഷെ നിന്നെ വഞ്ചിക്കാത്തൊരു കർത്താവുണ്ട്. നീ പെറ്റു വീണ കുടുംബത്തിൽ ഒരു പക്ഷെ കലഹമായിരിക്കും, നീ ജനിച്ച സാഹചര്യം ഒരു പക്ഷെ ശപിക്കപ്പെട്ടതായിരിക്കും, പക്ഷെ നിന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. നീ നിന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രിയിലെ യോഗത്തിൽ വന്ന മുഴുവൻ പേരും 1000 പ്രാവശ്യം പറയട്ടെ, എന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്, എന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്, എന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ വചനം നിങ്ങൾ നന്നായി ധ്യാനിക്കൂ. വെള്ളം തരാൻ പറ്റൂലെന്ന് പറഞ്ഞ ഉടനെ അതാണോ പറയേണ്ടത്? ആ സംഭാഷണത്തിന്റെ ട്യൂണേ മാറി. ഇങ്ങോട്ട് പറഞ്ഞതിന്റെ ബാക്കി അല്ല യേശു പറഞ്ഞത്. ഇങ്ങോട്ട് പറഞ്ഞതിന്റെ ബാക്കിയാണെങ്കിൽ എടി കൊച്ചെ, അങ്ങനെയൊക്കെ വല്ലതും നിർബന്ധമായിട്ടുണ്ടോ? ഇപ്പൊ ഇച്ചിരി വെള്ളം ചെയ്താ കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മനുഷ്യൻ മരിക്കുന്നതിനേക്കാൾ വലുതാണോ മാതോ എന്നൊക്കെ വേണ്ട ചോദിക്കാം. ടോപ്പിക്കാ മാറ്റി യേശു, അതവിടെ നിൽക്കട്ടെ. നീ നിന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ അവളുടെ അകത്തോട്ടൊരു കത്തിയാണ് കയറിയത്. ഇന്നുവരെ ആരും എന്നെ പ്രശംസിച്ച ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ആരും എന്നെ ആശ്വസിപ്പിച്ച ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് ഇവൾ അന്ന് പറഞ്ഞു കാണൂലേ? ഇവൾ അന്ന് നേരം വെളുത്ത് പത്ത് പ്രാവശ്യം പറഞ്ഞു കാണൂലേ ഞാൻ എന്തിനു ജീവിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലേ? അഞ്ച് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ഇനി എന്താ പറയേണ്ടത്? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു? അവൾ മരിച്ച കരയാൻ ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? ഒരു റീത്ത് വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തിന് ജനിച്ചു? ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് അന്ന് രാവിലെ പറഞ്ഞിട്ടായി കുളം എടുത്തോണ്ട് വന്നത്. യേശു പറയാ, നീ ദൈവത്തിന്റെ ദാനം കളയരുത്, നിന്റെ ലൈഫ് കളയരുത്, നിന്റെ ലൈഫ് കളയരുത്, നിന്റെ ജീവിതം കളയരുത്, നിന്റെ ജീവിതം കളയരുത്. നീ ദൈവത്തിന്റെ ദാനമാണ്. യേശു പറഞ്ഞിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നിന്നെ ആർക്കും വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ. അഞ്ചു ഭർത്താക്കന്മാർക്ക് നിന്നെ വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം. ആ സഹോദരിയുടെ സൈഡ് പറയുന്നതിനകത്ത് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഈ ജോജിയ സൈഡ് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ലോകത്തിൽ ആർക്കും വേണ്ടെങ്കിലും നിന്റെ ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. സഹോദരങ്ങളെ, ആർക്കും വേണ്ടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിന്നോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ജീവിതം എന്തിന് എന്ന് ചിന്തിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? നിന്റെ ജീവിതം ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് നീ ഇതുവരെ മരിക്കാഞ്ഞത്. ആമേൻ. അനവധി അനർത്ഥങ്ങൾ കണ്ണിന് മുമ്പിൽ വന്നിട്ടും നീ മരിക്കാഞ്ഞത് നിന്റെ ജീവിതം ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ ജീവിതം ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് നിന്നേക്കാൾ മിടുക്കന്മാർ മരിച്ചുപോയി, നിന്നേക്കാൾ ബുദ്ധിജീവികൾ മരിച്ചുപോയി, നിന്നേക്കാൾ ആരോഗ്യമുള്ളവർ മരിച്ചുപോയി. നിന്റെ ആയുസ് നീട്ടി തന്നത് നിന്റെ ജീവിതം ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നീ ദൈവത്തിന്റെ ദാനമാണ്. കർത്താവ് അവളെ എൻകറേജ് ചെയ്യുക അല്ലെ? ഇന്ന് വരെ ആരും അവളോട് പറഞ്ഞിട്ടില്ല ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് നശിപ്പിച്ചു കളയാനുള്ളതല്ല. ലൈഫ് അത് ദൈവത്തിന്റെ ദാനമാണ്, അത് നശിപ്പിക്കാൻ പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. അത് കളിച്ചു കളയാനുള്ളതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ഒരു പുതിയ വെളിപ്പാട് അവൾക്ക് കൊടുക്കുക. പക്ഷെ ആരും പെട്ടെന്ന് പിടികൊടുക്കത്തില്ല, ആരും പെട്ടെന്ന് കീഴടങ്ങത്തില്ല. വഴുതി മാറാവോ, പിടിച്ചു നിൽക്കാവോ, സ്വന്തം തന്റെ ഇടത്ത് നിൽക്കാവുന്ന അത്ര നിൽക്കണമെന്ന് എല്ലാവരുടെയും പ്ലാന്. നീ ദൈവത്തിന്റെ ദാനമാണ് എന്ന് നീ അറിയണം. അന്നേരം മുട്ടു മടക്കി പറയണം, ദൈവപുത്ര, ഞാൻ തകർന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അതിനവളുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല, ദുരഭിമാനം അനുവദിക്കുന്നില്ല, ദുരഭിമാനം അനുവദിക്കുന്നില്ല. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രാവിലെ തന്നെ ഞാൻ എറണാകുളത്തിന് പോകാൻ അറിയിരിക്കുക, എന്റെ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ഒരുങ്ങിയിട്ട് എന്തോ ഒരു തടസ്സം, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ സമയം ഇരിക്കുമ്പോൾ ഒരു ഫോൺ, അതൊരു നടത്തിപ്പ് തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തു, ഇതൊരു പാസ്റ്റർ വീടാണോ? അതെ. ഞാൻ ഈ ടൗണിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടോണ്ടാ വിളിച്ചത്. ഞങ്ങൾ ഒരു വാക്യ ബോർഡ് പട്ടണത്തിൽ സ്ഥാപിച്ചു, എനിക്കൊരു കൗൺസിലിംഗ് അത്യാവശ്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ബ്രദർ വൈകിട്ട് വരാമോ? വൈകിട്ട് ഞാൻ ചിലപ്പോ ഭൂമി കാണുക. അയ്യോ, ആ എന്നാ ഇനി എല്ലാം ക്യാൻസൽ ചെയ്യാം, വരാൻ പറയാം. അവൻ പറഞ്ഞ കഥയെല്ലാം പൊതുവെ പറയാൻ ഒക്കില്ല, കൗൺസിലിംഗ് പുറത്ത് പറയാൻ ഒക്കുകയുണ്ട്. എനിക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ പറഞ്ഞ കാര്യങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതം ആർക്കും വേണ്ടെന്ന് തോന്നിയാൽ അവന് പിന്നെ മരണമല്ലാതെ എന്താ ഉള്ളത്? പ്രൈസ് ദ ലോർഡ്. പക്ഷേ ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്ന ബോധ്യം ഒരു പുതിയ കാഴ്ചപ്പാട് അവന് കൊടുക്കുകയാ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവൻ, കുരുകിൽ നിലത്ത് വീണാൽ അറിയുന്നവൻ, കടലിലെ മത്സ്യങ്ങൾക്ക് തീൻ കൊടുക്കുന്നവൻ. നിന്റെ ഒരു ജീവിതത്തെ മറക്കുമോ? നിന്റെ ഒരു ജീവിതത്തെ മറക്കുമോ? നിനക്ക് വ്യക്തമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നിന്നെ ഈ ഭൂമി നിലനിർത്തുമോ? നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് കൃത്യമായൊരു ഉദ്ദേശം ഇല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുവോ? സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കാനാണോ മരിക്കാനാണോ സാധ്യത കൂടുതൽ? നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് അത്ഭുതം. മരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പോരുന്ന വഴി കാർ ഒന്ന് സ്ലിപ്പ് ചെയ്താൽ മതി, ഒരു വണ്ടിക്കാരൻ എതിരെ വരുന്നവൻ ഒന്ന് തെറ്റിച്ചാൽ മതി, വളരെ പെട്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കടന്നു പോകാം. പക്ഷെ നിങ്ങളെ നിലനിർത്തിയതിന്റെ പുറകിൽ എത്ര സൂക്ഷിപ്പണം നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് എങ്ങനെയോ ഒരു പ്രസംഗത്തിൽ വിവരിക്കാൻ പറ്റും. ഇന്ന് വരെ ഈ 48 വയസ്സ് വരെ ജീവിച്ചതിനകത്ത് ദൈവത്തിന്റെ ദൂതൻ എത്ര സ്ഥലങ്ങളിൽ താങ്ങി, എത്ര പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നീ ഇന്നിവിടെ ഇരുന്ന് ഒരു സ്തോത്രം പറയുന്നതെന്ന് നിന്നെ അറിയണേ. സ്വർഗത്തിൽ ചെല്ലണം. ഹല്ലേലൂയ. സംഗീലാത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എത്ര സ്ഥലങ്ങളിൽ 5 മിനിറ്റ് മുമ്പ് നീ അവിടെ വന്നാൽ അവിടെ പറ്റുമായിരുന്നു, അതുകൊണ്ട് 5 മിനിറ്റ് നിന്നെ വൈകിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഓരോന്നും ധ്യാനിച്ചു നോക്കണം. ദൈവം നിന്നെ കാത്ത വഴികൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത് ദൈവത്തിന്റെ ദാനമാണ്. നീ ആരാണെന്ന് നീ അറിയണം. എന്നിട്ട് അവൾ അവളെ തന്നെ മനസ്സിലാക്കാതെ അവൾ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നിനക്ക് യാക്കോബിനെ അറിയാവോ? നിനക്ക് യാക്കോബിനെ അറിയാവോ? സ്തോത്രം. അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് ജീവജലം കൊടുക്കുന്നതിന് മുൻപ് അവൾക്കൊരു ബോധവൽക്കരണം വേണം. എന്ന് പറഞ്ഞാൽ മാനസാന്തരം വേണം. മാനസാന്തരത്തിന് വേണ്ടി യേശു ഓരോരോ സ്റ്റെപ്പ് നീക്കുകയാണ്. അവളെ കളയാനല്ല, അവളെ പണിയാനാ പ്ലാന്. പണിയാൻ ആഗ്രഹമായതുകൊണ്ട് യേശു ആദ്യമേ തോറ്റുകൊടുക്കുക, തോറ്റുകൊടുക്കുക. അവള് ജയിച്ച് ജയിച്ച് നിൽക്കുക. നിനക്ക് യാക്കോബിനെ അറിയാവോ? നിനക്ക് മതം എന്നാണെന്നറിയാവോ? ഇങ്ങനെയൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഒന്നും ഇടുന്നില്ല, വിവരമില്ലാത്ത ആളായെന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് യേശു ക്ഷമയോടെ അവൾ പറയുന്ന ഇതെല്ലാം കേട്ട് മിണ്ടാതെ മിണ്ടാതെ നിൽക്കുക. നീ ആരാണെന്ന് നിനക്കറിയാമോ? അവൾ പറയുന്നില്ല. ഉടനെ കർത്താവ് വിഷയത്തിലേക്ക് കടക്കുക. യാക്കോബിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ കിണർ യാക്കോബ് തന്നാണ്, ആഴമുള്ളതാണ്, വർഷങ്ങളായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നു, പാരമ്പര്യം, ഇതൊക്കെ ഇവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. കർത്താവ് ആ വിഷയത്തിലൊന്നും അധികം ശ്രദ്ധ ചെലുത്തുന്നില്ല. കർത്താവ് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വരട്ടെ. വാക്യം 13.
യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും.
വാക്യം ശ്രദ്ധിച്ചോ. യേശു അവളെ മനസ്സിലാക്കാൻ പോവുകയാണ്, ബോധവൽക്കരണത്തിലേക്ക് കടക്കുകയാണ്. അവൾക്ക് അവളെ മനസ്സിലാകുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ കോരാൻ വന്ന വെള്ളം ഉണ്ടല്ലോ, എനിക്ക് തരൂല്ലെന്ന് പറഞ്ഞ ഈ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തെ കുറിച്ച് ഒരു ലെസൺ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതാണ് 13-ാമത്തെ വാക്യത്തിൽ. അവളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തത് കൊണ്ട് ഭൗതികത്തിലൂടെ യേശു കാര്യത്തിലേക്ക് കടക്കാൻ പോവുക. നീ ഇപ്പൊ കോരാൻ വന്ന ഈ വെള്ളം, യാക്കോബ് തന്ന കിണറ്റിലെ വെള്ളം, വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ ഈ വെള്ളം, കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. യേശു അവളെ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിട്ടുന്നതൊന്നും ദാഹം തീർക്കുകയില്ല, ദാഹം കൂട്ടുകയുള്ളൂ. ഇതാണ് യേശു പറഞ്ഞതിന്റെ താല്പര്യം. അതിനകത്തൊക്കെ കർത്താവ് ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, യേശുവിന്റെ വാക്കുകൾ ആയതുകൊണ്ട് ഓടിച്ചു വായിക്കരുത്, പിന്നെയും 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 ധ്യാനിക്കണം. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന യാതൊരു വസ്തുവിനും മനുഷ്യന്റെ ആത്യന്തികമായ ദാഹം തീർക്കാൻ പറ്റില്ല. അപ്പോൾ യേശു അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ യഥാർത്ഥ ദാഹം പച്ചവെള്ളത്തിന് വേണ്ടി അല്ല. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഒരു മനുഷ്യൻ ജീവജലം കുടിക്കുന്നത് വരെ അവൻ തൃപ്തനാകത്തില്ല. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായാലും നിങ്ങൾക്ക് സമാധാനം കിട്ടണമെന്നില്ല. നിങ്ങൾ കേരളത്തിലെ ഒരു വാർത്ത എന്നത് ഓർമ്മയുണ്ടോ? സിൽക്ക് സ്മിത, ഓർമ്മയുള്ളവരുണ്ടാരണ്ടൊക്കെ ചിരിക്കുന്നുണ്ട്. സിൽക്ക് സ്മിത ഫേമസ് സിനിമാ നടിയായിരുന്നു. അവർ ആത്മഹത്യ ചെയ്തു, യൗവനത്തിൽ ആത്മഹത്യ ചെയ്തു. അവരുടെ ആത്മഹത്യ കുറിപ്പ് കർണാടക പത്രത്തിൽ വന്നു. ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ചു, ഇത് കർണാടകത്തിലായി പോലെ മലയാളത്തിലായിരുന്നു ഞാൻ ഒന്ന് വായിക്കാറുന്നല്ലോ. മനസ്സിൽ ചിന്തിച്ചേ ഉള്ളൂ. 3 ആഴ്ച കഴിഞ്ഞ ഒരു ദിവസം ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോ കർണാടകത്തിൽ വന്ന ആത്മഹത്യ കുറിപ്പ് മലയാളത്തിലാക്കി ബാർബർ ഷോപ്പിലെ ഒരു വാരിയക്കകത്ത് കിടക്കുന്നു. ഞാൻ ബാർബർ ഷോപ്പുകാരനോട് ചോദിച്ചു, ഈ ഒരു കടലാസ് എനിക്ക് തന്നേക്കാവോ? നീ മേടിച്ചു ഒരു കടലാസ് അല്ല, മുഴുവൻ കൊണ്ടുപോകണം. ഞാനത് കട്ട് ചെയ്ത് വെച്ചു. സിൽക്ക് സ്മിത പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു ഉപദേശിയായി എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. അവള് പറയാ, എന്റെ വാനിറ്റി ബാഗിന്റെ പ്രൈസ് സ്ലിപ്പ് ഒന്ന് പറിച്ചു കളയാൻ പോലും നേരം കിട്ടിയിട്ടില്ല, അത്രമാത്രം വാനിറ്റി ബാഗ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ചെരുപ്പുകളുടെ എല്ലാം കൂട് പൊട്ടിച്ചിട്ടില്ല. എന്റെ ആഭരണങ്ങൾ 2 ഷെൽഫ് നിറയിരിക്കുക. എന്റെ ചുരിദാറുകളുടെ എണ്ണം വിവരിക്കാൻ പറ്റൂല. വള മറ്റു സാധനങ്ങൾ ഷെൽഫ് നിറയിരിപ്പുണ്ട്, പക്ഷെ എനിക്ക് സമാധാനമില്ല. എനിക്കിതൊന്നും ധരിക്കണമെന്നില്ല. അപ്പോളാ എനിക്ക് തമാശ തോന്നിയത്, എന്റെ ദൈവമേ, ഈ സമാധാനം ഉള്ളവർ ഈ പുള്ളിക്കാരത്തി ഈ വേണ്ടാതെ കിടക്കുന്ന സാധനത്തിന് വേണ്ടിയാണ് കിടന്നുകൊണ്ട് കരയുന്നത്. മനസ്സിലായില്ലായിരിക്കും, ഈ പുള്ളിക്കാരത്തിക്ക് വേണ്ടാതെ വെച്ചിരിക്കുന്ന സാധനം കിട്ടാഞ്ഞിട്ടാ ഇപ്പൊ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്നു. ഒരു 5-6 ബാഗും, 25 കോടി ചെരുപ്പില്ലാത്തതിന്റെ വിഷമാണ്. ഉള്ള മേടിക്കാവുന്ന എത്ര മേടിച്ചോ, കാരണം ഈ ഒരാഴ്ചയിലേ പറ്റുള്ളൂ. വിഷയം അതൊന്നും അല്ല, ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലെന്നുള്ളത് വ്യക്ത. ആവശ്യത്തിന് വേണം കേട്ടോ, മാന്യമായിട്ട് വേണം. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനകത്ത് കിടന്ന് വേറേതോ സംഗതിക്ക് വേണ്ടിയാ ഈ പൊരിയുന്ന. ദാഹം തീർക്കാൻ പലതും മേടിച്ചോണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ പെങ്കൊച്ചു പച്ചയ്ക്ക് എഴുതിയിരിക്കുകയാണ്, ഞാൻ വിചാരിച്ചു ഈ ആഭരണങ്ങളെല്ലാം ഇട്ടാൽ എനിക്ക് സുഖാവുമെന്ന്, പക്ഷെ എനിക്കത് ഇടണമെന്നില്ല. അപ്പൊ ഇത് വേണ്ടെന്ന് വെച്ച ഒരു ബാക്കിയുള്ളവരുണ്ട്. അല്ല,
മനസ്സിലായിട്ട് സ്തോത്രം പറയാവുള്ളൂ, ധൃതി ധൃതി പിടിച്ചൊന്നും പറയരുത്. ആ ഉപദേശി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, രണ്ട് സ്തോത്രം പറഞ്ഞ അത് വേണ്ട, അത് എന്ത് പ്രയോജനം? അതുകൊണ്ട് അവള് മേടിക്കാത്തതൊന്നുമില്ല, ലോകത്ത് വില കൊടുത്ത് എന്തൊക്കെ കിട്ടും എല്ലാം മേടിച്ചു വെച്ചിട്ട് പോയി, സമാധാനമില്ല. എന്നിട്ട് ഒടുവിൽ എഴുതിയിരിക്കുക, എന്റെ ബാഗിൽ കിടക്കുന്ന പണം എന്റെ സ്നേഹിതൻ ബാബുവിന് കൊടുത്തേര് എന്ന് എഴുതി വെച്ച് ക്ലോസ്. അപ്പോഴേ അവളുടെ സ്വത്ത് എത്ര കോടിയാണെന്ന് അറിയാവോ? അലമാരിയിൽ ഇരിക്കുന്ന എത്ര കോടിയാണെന്നറിയാവോ? അത്രയും കോടി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടിയത് കിട്ടൂലെന്ന് എന്തു മനസ്സിലായി? എന്തു മനസ്സിലായി? അത്രയും കോടി കൊടുത്താൽ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ സമാധാനം, അത് കിട്ടൂല എന്ന് പറയുന്ന സാധനം ഇല്ലാഞ്ഞിട്ടാ ആ കൊച്ചു മരിച്ചത്. നമുക്ക് എന്നാ കുഴപ്പം? നമുക്ക് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഉറക്കം വരും. മനുഷ്യന്റെ ദാഹം തീരൂല. യേശു പഠിപ്പിക്കുന്ന കോഴ്സ് നമ്മൾ പഠിക്കണം. യേശു അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, പിന്നെയും ദാഹിക്കും. എന്തുമാത്രം സാധനങ്ങൾ പർച്ചേസിംഗ് ഒരു ദാഹമാണ്, സിനിമ കാണൽ ഒരു ദാഹമാണ്, ലോകമോഹം ഒരു ദാഹമാണ്. ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ദാഹം വന്നുകൊണ്ടിരിക്കുക. അതായത് സിഗരറ്റ് കമ്പനിക്കാരൻ ഒരു വലിയ പരസ്യം, പരസ്യത്തിലെ വലിയ അക്ഷരം, ഒരു കാറിന്റെ വലിപ്പം ഉണ്ട് ഒരു അക്ഷരം. എന്താ അക്ഷരം? വാക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ സാറ്റിസ്ഫാക്ഷൻ എന്നാന്ന് ഓർത്ത് വായിച്ചു വന്നപ്പോ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് സിസേഴ്സ്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് പിന്നത്തെ വായിക്കണ കണ്ണാടി വെക്കണം, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനിര എന്നാ വലുതായിട്ട് എഴുതേണ്ടത് അതിലത്തേതാ. എന്തൊരു വഞ്ചനയല്ലേ, താഴെ എഴുതിയത് വലുതായിട്ട് എഴുതണം. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് പീക്കിരി ആയിട്ട് എഴുതണം. ഇത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ വലിക്കുമോ? അപ്പൊ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്ന് വ്യക്തമായില്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുഴുവൻ ചതിവാണ്, മുഴുവൻ വഞ്ചനയാണ്. ടെലിവിഷനകത്ത് ഒരു വാർത്ത കാണാന്ന് വെച്ചാൽ കാണിക്കല്ലേ, മുഴുവൻ പരസ്യ. ഈ പിള്ളേരോ കൊച്ചു പിള്ളേരെയൊക്കെ നോക്കാൻ ഇപ്പൊ ടെലിവിഷനാണുള്ളത്, കാർട്ടൂൺ ഇട്ട് കൊടുത്താൽ അവരിരുന്നോളൂ. അതെങ്കിലും ഇല്ല, എന്ത് ചെയ്തേ? ഒരു ചെറിയ അപകടം എന്നാന്ന് ചോദിച്ചാൽ നടക്കാത്തതോ ചിന്തിക്കാനോ മേലാത്ത സംഗതിയൊക്കെ ഇതിനകത്ത് കാണിച്ചോണ്ടിരിക്കുന്നത്. കാർ ഇങ്ങനെ വന്നിട്ടും വെള്ളത്തിലോട്ട് ചാടുക, കാർ വെള്ളത്തിൽ ചാടി അപ്പൊ ജീവിച്ചിരിക്കും. ഇതിങ്ങനെ കണ്ടു കണ്ട് ഇവന്റെ കൈ കാറ് കിട്ടിയവൻ ആദ്യം വെള്ളത്തിൽ ചാടി. മോൻ ആരാകാൻ ആഗ്രഹം? എനിക്ക് സൂപ്പർമാൻ. എന്റെ മോനെ നമുക്ക് അവളിയെ പരിചയമില്ല, ഇവർക്ക് നല്ല പരിചയം. സോദര സന്തോഷായി. ഒരു തരം വഞ്ചനയാണ്, പരസ്യം മുഴുവൻ തട്ടിപ്പാണ്. ഇതിനകത്ത് മനുഷ്യരിങ്ങനെ വീഴുക. നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന പോലെ കാണിക്കുക, വെടിയുണ്ട വായിലൊക്കെ പിടിക്കുക, തുപ്പുക. എന്തൊരു തട്ടിപ്പ്! പാവങ്ങൾ ഇരുന്ന് കണ്ടു അത്ഭുതപ്പെടുക. നടക്കാത്ത കാര്യങ്ങളാ നടക്കുന്ന പോലെ കാണിക്കുക, അടി ഇടി എല്ലാം വാവണ്ട കേൾപ്പിക്കുന്നു. അങ്ങനെ ഒരു അടി അടിച്ചാ പോക്കാ കൂട്ടുകാരൻ, പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഇതെല്ലാം വഞ്ചനയാ, ഇതെല്ലാം വഞ്ചനയാ. സ്തോത്രം. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ദാഹിക്കും. യേശു ഇവൾക്ക് ഒരു കോഴ്സ് കൊടുക്കുക. കുഞ്ഞെ, നിങ്ങൾക്ക് എന്റെ ഒപ്പം വരാൻ പറ്റുന്നുണ്ടോ? യേശു കിണറ്റിലെ വെള്ളമൊന്നും അല്ല പറഞ്ഞത്, കല്യാണത്തിന്റെ കാര്യ പറഞ്ഞു. മനസ്സിലായി? ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. മനസ്സിലായി? കാണുമല്ലോ, ഭൂമിയിൽ സുഖമെന്ന് തോന്നുന്നതും നല്ലതെന്ന് തോന്നുന്നതും നിനക്ക് തൃപ്തി തരത്തില്ല. ഇല്ല, ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ജീവിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. ഇല്ലേ പോക്കാന്നാ പറഞ്ഞത്. ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. യേശുവോട് പറഞ്ഞത് എന്താ? നീ ലോകത്തിൽ ദാഹം തീരുമെന്ന് വിചാരിച്ചതല്ല ദാഹം കൂട്ടുക ചെയ്തു, എന്നാൽ ഞാൻ ഒരു വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇന്ന് നിനക്ക് തരും. നിന്റെ ദാഹം തീരും. നിന്റെ ദാഹം തീരുക മാത്രമല്ല, നീ അനേകരുടെ ദാഹം തീർക്കും. നിന്റെ അകത്തുനിന്ന് ഒരു ഉറവ പുറപ്പെട്ട് പുറത്തേക്ക് ഒഴുകും. നിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ദാഹം നീ മൂലം തീരും. രാത്രി സഹോദരങ്ങളെ, വെറും ഒരു ആവേശമല്ല സുവിശേഷ യോഗത്തിലെ അക്ഷരാർത്ഥത്തിൽ ചില ക്രിയകൾ നിങ്ങളുടെ അകത്ത് ദൈവം ചെയ്യണം. ഒരു ഉണർവ് മാത്രം പോരാ, ക്രിയാത്മകമായ ഒരു പരിവർത്തനം നിങ്ങളുടെ അകത്ത് വരണം. നിന്റെ ദാഹം തീർന്നാൽ പോരാ, നിന്റെ വീട്ടുകാരുടെ ദാഹം നീ തീർക്കണം, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ദാഹം നീ തീർക്കണം. നിന്റെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുകയും നിന്നെ കാണുന്നവർക്കും കൂടെ ദാഹം മാറണം. കർത്താവ് ഉദ്ദേശിച്ച അളവിലേക്ക് നമുക്ക് വരാം. ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. ഈ ദാഹം എവിടെ തുടങ്ങിയതാ? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതാ. സ്തോത്രം. മനുഷ്യൻ പാപം ചെയ്തപ്പോ തുടങ്ങിയതാ. വായിച്ചു പഠിച്ച മനോഹരമാ, ദൈവം കൊടുത്ത ഒരു വസ്ത്രം ഉണ്ടായിരുന്നു, ആ വസ്ത്രം പാപം ചെയ്തപ്പോ പോയി. പാപം ചെയ്തപ്പോ വസ്ത്രം പോയി. ഉടനെ അവര് രണ്ടുപേരോട് തന്നെ ഒരു ടെക്സ്റ്റൈൽ ആരംഭിച്ചു. അധികം പേർക്ക് വേണ്ടല്ലോ, രണ്ടുപേർക്ക് പോരെ. വലിയ കുഴപ്പമില്ലാതെ പോലെ ഉണ്ടാക്കി, കണ്ണാടി ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്, നല്ലതാന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾക്കൊരു സംശയം, മറ്റേ ആൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്, ഞാനോ ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണാടി ഇല്ലാത്തതുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ദൈവം നമ്മരാ വന്നപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഇങ്ങനെ മരത്തിന്റെ മറയിലൊക്കെ മറഞ്ഞു. കാരണം എന്നാ പ്രശ്നം എന്നാ, നിങ്ങളിങ്ങനെ അല്ല, ഞങ്ങളൊരു ചെറിയൊരു പ്രയാസ പ്രതിസന്ധിയിലാണ്, പുറത്തോട്ട് വരാൻ പറ്റിയായിരുന്നു. അതൊരു സാരമില്ല, വസ്ത്രം ഞാൻ ഉണ്ടാക്കി തരാം. കർത്താവ് പെട്ടെന്ന് കീറുകയില്ലാത്ത, ഈർക്കിലി വെച്ച് കുത്തണ്ടാത്ത നല്ലൊരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യന് നഷ്ടപ്പെട്ട വസ്ത്രം തിരിച്ചു കിട്ടാതെ അവന്റെ വസ്ത്രഭ്രമം തീരത്തില്ല. ഏദൻതോട്ടത്തിൽ വെച്ച് പോയ സാധനം തരാവെന്നാ ഈ ചീമാട്ടിക്കാരൻ പറയുന്നത്. എന്റെ ചീമാട്ടി പറ്റൂല, അതിനാണ് ഈ ആളുകൾ ഇങ്ങനെ ക്യൂ പിടിച്ച് നിൽക്കുക. അവിടെ പോയി നോക്കണം, വല്ലപ്പോഴും അവധിക്ക് വരുമ്പോൾ കയറാൻ കൊള്ളാതെ കടകൾ ഒരുപാടുണ്ട്. എത്രയുണ്ടേലും ഒരു ഒരു സുഖമില്ല അല്ലേ. പിന്നെ നോക്കുക, നിങ്ങൾക്ക് പോയ സാധനം ഇവിടെ ഇല്ല, ഇല്ല. നിങ്ങൾക്ക് കരിമോശം വന്ന സാധനം ഈ കമ്പനിയിൽ ഒന്നും ഇല്ല, വെറുതെയാ. ഓരോന്ന് മാറി മാറി മേടിച്ച് നോക്കാമെന്ന് മാത്രം. ആദ്യം ഒന്ന് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, രണ്ടാമത്തെ പ്രാവശ്യം മതിയാവും. പിന്നെ വേറെ നോക്കുക, ഒരു സാധനം ഇവർക്ക് പോയിട്ടുണ്ട്, അതാ ഇതപ്പ കിടക്കുക. സ്വത്രം വസ്ത്രം നഷ്ടപ്പെട്ടു. ആ വസ്ത്രത്തിൽ എന്തെല്ലാം പരിപാടിയാ ഓരോ വർഷം മാറ്റി മാറ്റി ചെയ്യുന്നത്, കൈ ഇല്ലാത്തത് കൈയുള്ളത്, ഇങ്ങനെ പലതരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പ്രശ്നം ഇതാണ്, സൂക്ഷിച്ച് നിന്ന് നോക്കുന്നവർക്ക് ചിരി വരും. ആ മറ്റേ സാധനം ഇതപ്പുന്നത്, അതിവിടെ ഒരു കടയിൽ റെഡിമെയ്ഡിലും ഇല്ല, അല്ലാത്ത മേഡിലും ഇല്ല, സാധനം ഏതെന്തോട്ടത്തിൽ പോയതാ. അത് തിരിച്ചു കിട്ടുന്നവരെ ഈ തപ്പ് നടക്കണം. അവിടെ വെച്ച് വേറൊരു സാധനം പോയി, തേജസ് സൗന്ദര്യം പോയി, അതിനാണ് ഈ അതും ഇത് പെരട്ടുന്നത്. എന്നാ വലിയ ബുദ്ധിമുട്ടാണ്, മാറി ഏതാണ്ടൊക്കെ മാറി പെരട്ടിയവരൊക്കെ ഉണ്ട്. ഈ ഇതിനകത്ത് ടെലിവിഷനകത്ത് വരും, ഈ സാധനം ഞങ്ങളുടെ ഈ ക്രീം അങ്ങോട്ട് പെരട്ടിയാൽ പൂർണ്ണ ചന്ദ്രന്റെ നിറാവും എന്ന് പറഞ്ഞു. ഉടനെ അത് മേടിച്ച് പെരട്ടി. ചന്ദ്രൻ എവിടെ, ആളെവിടെ, വലിയ വ്യത്യാസം. ഈ ഇതിനകത്ത് ടെലിവിഷനിൽ കാണിക്കാൻ വെച്ചാൽ ഒരാൾ പെരട്ടുന്നു, പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നിറം അങ്ങ് മാറുന്നു. പിറ്റേ ദിവസം ആ പുള്ളി തന്നെയാണ് പെരട്ടുന്നത്. അപ്പൊ ആ പുള്ളിക്ക് മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വല്ലോ ആളുകൾക്ക് പിടികിട്ടു. തുമ്മലിന് ഒരു മരുന്നുണ്ട്, തുമ്മലിന് രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ തുമ്മലാ കേൾക്കുന്നത്. ഓ, ആ മരുന്ന് എല്ലാവരും മേടിക്കും. പിറ്റേ ദിവസം ആ പുള്ളി തുമ്മുന്നുണ്ട്. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം റേഡിയോ ഓൺ ചെയ്താൽ തുമ്മൽ തുടരുന്നു. അപ്പൊ മരുന്ന് വലിച്ചിട്ടില്ല, വലിക്കുകയുമില്ല. നഷ്ടപ്പെട്ടത് തപ്പി നടക്കുക, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തപ്പി നടക്കുക, കിട്ടൂല ഇവിടെ ഈ മാർക്കറ്റിൽ ഇല്ലത്, വെറുതെ. പിന്നെ എന്തോ നഷ്ടപ്പെട്ടത്, ഭരണം. ഭരണം സകലത്തെ അടക്കി ഭരിക്കാൻ ഒരു അധികാരം ദൈവം കൊടുത്തിരുന്നു, അത് അവിടെ വെച്ച് പോയി. പിന്നെ അത് എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്നൊക്കെ തപ്പി നടക്കുക. കോടിക്കണക്കിന് രൂപയാ കൊടുക്കുന്നത് ഒരു MLA ആകാൻ. ഏതൊരു അഞ്ചു മാസം രണ്ടുപേരെ ഭരിക്കട്ടെ എന്റെ പൊന്നച്ഛനെ, നിങ്ങൾ ഒന്ന് സഹായിക്കും. പിന്നെ സ്കൂളിലൊക്കെ ഭരണമാ, ഇവിടെയൊക്കെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുത്തിനൊരുത്തിനെ കഴുത കൈ വെച്ച് ഞെക്കുക, ഭരണം. പഞ്ചായത്തിൽ പറ്റാത്ത ഒരു വീട്ടില്, സഭയില്, എവിടെയെങ്കിലും ഒക്കെ ഭരിക്കുക. അല്ലേ, ക്ഷമിക്കണം, ഇത് മനുഷ്യനകത്ത് കിടക്കുക, ജന്മനകത്ത് കിടക്കുക, പോയതാ. സ്തോത്രം, എന്തിനാ ഭരിക്കാനായിരുന്നു? കാണ്ടാമൃഗത്തെ, കരടിയെ, കടുവായ, ദിവികലത്തെ ഒക്കെ വരച്ചവരെ നിർത്താനുള്ള പരമാധികാരം ദൈവത്തിന് കൊടുത്തതാ. അത് പോയേച്ച് ഇപ്പൊ സർക്കസ് കമ്പനി പോവുക കാണാൻ, ആന കൊരണ്ടിപ്പലക ഇരിക്കുന്ന കാണാൻ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച് ആളുകൾ ഓടുന്ന സിനിമ പിള്ളേർ കാണുമ്പോൾ ചോദിക്കുന്നു, മാജിക്ക് കണ്ടോ? ഞാൻ മാജിക്കാരൻ വന്നിട്ടുണ്ടെന്നാണ്. നല്ല പുതിയ സിനിമയുടെ പേരാണ് മാജി. അതിനകത്ത് നാൽക്കാലികളെ കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. മൃഗങ്ങൾ ഏതാണ്ടൊക്കെ അഭ്യാസം കാണിക്കും. ഇതെല്ലാം ആദാം, ഇതെല്ലാം സിമ്പിളായിരുന്നു. ആദാം ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോൾ നിങ്ങൾ വന്ന് നിരയായിട്ട് നിൽക്കില്ലേ, പേരേതാടണെന്നൊക്കെ ആദാമല്ലേ തീരുമാനിക്കുന്നത്. അത് സർക്കസ് അല്ല, അതൊരു നോർമൽ കാര്യമായിരുന്നു. ഇന്നിപ്പോ അത് എന്തായി മാറി? സർക്കസായി മാറി. നഷ്ടപ്പെട്ടത് അന്വേഷിച്ച് നടക്കുക, നഷ്ടപ്പെട്ടത് അന്വേഷിച്ച് നടക്കുക. യേശു പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ഇതാ, നിനക്ക് നഷ്ടപ്പെട്ടത് യേശു തിരികെ തരും. പക്ഷേ നീ ചില കാര്യങ്ങൾ അറിയണം. ഏതറിയണം? നീ ദൈവത്തിന്റെ ദാനം അറിയണം. പിന്നെ ഒന്ന്, നീ ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് അറിയണം. രണ്ട്, ഭൗതിക വിഷയങ്ങൾക്ക് നിന്റെ ദാഹം തീർക്കാൻ കഴിയില്ല എന്ന് നീ അറിയണം. ഭൗതിക വിഷയങ്ങൾക്ക് നിന്റെ ദാഹം തീർപ്പാൻ കഴിയില്ലെന്ന് അറിയണം. മൂന്ന്, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവാ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്നാന്ന് അറിയാമോ? നിന്റെ സാമൂഹ്യ ബന്ധം ക്ലിയർ ചെയ്യണം. എന്താ അർത്ഥം? നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട്, യേശു പറഞ്ഞു, എന്തിനാ? നിനക്ക് ഞാൻ വെള്ളം തരണമെങ്കിൽ നിന്റെ സമൂഹത്തിലെ ബന്ധങ്ങൾ ക്ലിയർ ചെയ്യണം. ദൈവത്തോട് ബന്ധം വേണമെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധം ക്ലിയർ ചെയ്യണം. ഭർത്താവ് ഇല്ല, ഡൈവോഴ്സ്, ഓക്കെ, എന്തോലും ആട്ടെ, വിഷയം പറ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇങ്ങനെ ഉഴപ്പിയിട്ടുണ്ട് ജീവജലം തരില്ല. വീട്ടിലെ കാര്യം ഉഴപ്പിയിട്ട് ഇവിടുന്ന് രഹസ്യത്തിൽ ജീവജലം കൊണ്ടുപോകാൻ പറ്റൂല. നിന്റെ പ്രശ്നം എന്നാന്ന് എവിടെ വെച്ച് തീർക്കണം. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവ്, ഓക്കെ, കാര്യങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യുക, ജീവജലം കൊടുത്തു. സ്തോത്രം. ഇന്ന് രാത്രി ഒരു യഥാർത്ഥ മാനസാന്തരം വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ ശരിയായ മീനിങ് എന്നാ, ഒളിച്ചുകളിയില്ലാത്ത, വെച്ചുകെട്ടില്ലാത്ത, മൂടുപടമില്ലാത്ത, സത്യസന്ധമായ ഒരു മാനസാന്തരം. ഹൃദയം തുറക്കണം, പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയണം, തെറ്റുകൾ തിരുത്തണം, ഒരു അനുതാപം ഉണ്ടാകണം, ഒരു പശ്ചാത്താപം. ഇന്ന് നമ്മൾ പ്രധാനമായി എന്തൊക്കെ ചിന്തിച്ചു? ഇന്ന് നാം ചിന്തിച്ചതിൽ പ്രധാന വിഷയം ഇതാണ്, ഭൂമിയിലുള്ള യാതൊരു സാധനത്തിനും മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം പരിഹരിപ്പാൻ കഴിയയില്ല. നിങ്ങൾക്ക് എത്ര കോടി രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. ഉറക്ക ഗുളിക മേടിക്കാൻ കിട്ടും, പക്ഷെ ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. പാവക്കുട്ടികളെ മേടിക്കാൻ കിട്ടും, പക്ഷെ മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. സ്തോത്രം. പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ സമാധാനമായ ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. മെത്ത മെത്ത വലിയ വില കൂടിയ മെത്തയുണ്ട്, ഇപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല ഞാൻ, ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ സമാധാനമായുള്ള ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ഇതായിരിക്കും. ഓക്കെ, പിന്നെ എന്ന മാർഗം? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാള് ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാള് ദാഹിക്കയില്ല. സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് വളരെ സ്ലോയിൽ പറയുകയാണ്. കാര്യങ്ങൾ എല്ലാവരും ശരിക്ക് ഗ്രഹിക്കണം. കർത്താവ് ജീവജലം തരാൻ വന്നിട്ടുണ്ട്. കർത്താവിന് ഈ ജീവജലം തരുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നതിന് നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ജീവജലത്തിന്റെ നദി എന്ന് പറഞ്ഞാൽ എന്താ? പാപത്താൽ തകർക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന അനുഭവമാണ് കർത്താവ് അവിടെ അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മാവ് രണ്ട് മൂന്ന് അളവുകളിൽ പ്രവർത്തിക്കും. ഒന്നാമതൊരു ഉറവയായിട്ട് വരും, രണ്ടാമതൊരു ഒഴുക്കായിട്ട് വരും, മൂന്നാമത് നീന്തിയിട്ടല്ലാതെ കടക്കാൻ മേലാത്ത പ്രവാഹമായിട്ട് മാറും. അത് ഈ കൺവെൻഷനിൽ അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം സമയം തിരുന്നു, നാം മുമ്പോട്ട് പോയി നിർത്താൻ പോകുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം, കർത്താവെ ജീവജലത്തിന്റെ അനുഭവം ആഴമായി എനിക്ക് തരണം. ജീവജലത്തിന്റെ അനുഭവം നീ അവനോട് ചോദിച്ചാൽ അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരും. എന്താ ജീവനുള്ള വെള്ളം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഘട്ടം ഘട്ടമായിട്ട് അവൻ മനുഷ്യരിലേക്ക് വരുന്നത്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അടുത്ത ദിവസം വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് നരിയാണിയോളം, രണ്ട് മുട്ടോളം, മൂന്ന് അരയോളം, നാല് നീന്തുന്ന അനുഭവം. പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളാ ഇതെല്ലാം. ഈ ശമരിയ സ്ത്രീയുടെ ഉള്ളിലേക്ക് ആദ്യമേ ഒരു ഉറവയാ കൊടുത്തത്. ആ ഉറവ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾക്ക് ശരിയായ പാപബോധം ഉണ്ടായി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ആദ്യം എന്തുണ്ടാകും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുണ്ടാകും. ഇന്നുവരെ യഥാർത്ഥമായി മാനസാന്തര അനുഭവം ഉണ്ടാകാത്ത എത്ര പേരുണ്ട് ഈ യോഗത്തിൽ? മൂടുപടം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും തകർന്ന ആളാണെങ്കിലും കർത്താവ് നിന്നെ രക്ഷിക്കും. ശമരിയാ സ്ത്രീയെ രക്ഷിക്കാമെങ്കിൽ ആരെ രക്ഷിച്ചു കൂടാത്തത്? നീ എത്ര നിരാശയാണേലും ഇന്ന് രാത്രി കർത്താവ് തന്നെ വിടുവിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്. വളരെ കുഴഞ്ഞ പ്രശ്നവുമായിട്ട് വന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? അടിയന്തരമായ പ്രാർത്ഥന ആവശ്യമുള്ള എത്ര പേരുണ്ട്? പ്രശ്നം എന്തുമാകട്ടെ, മറ്റുള്ളവർ കാണുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ പ്രശ്നം എത്ര, ഏറ്റവും വലിയ പ്രശ്നക്കാരിയാ കർത്താവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ശമരിയാ സ്ത്രീയെ തന്നെ പിടിച്ചത്. ഏറ്റവും തകർന്നവളെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്റെ പ്രോബ്ലം ഏറ്റവും വലുതാണെങ്കിൽ നീ വേഗത്തിൽ മുന്നോട്ട് വാ. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. പർവ്വതം നീങ്ങിപ്പോകുന്നത് പോലെ ആ മല ഇന്ന് രാത്രി ഉരുണ്ട് മാറിപ്പോകും. ആ കെട്ടി ഇന്ന് രാത്രി പൊട്ടി അങ്ങ് മാറാൻ പോവുക. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പെന്തക്കോസ്ത് നാളിൽ എന്ന പാട്ട് ഒരിക്കൽ കൂടെ പാടാമോ സഹോദരന്മാരെ? പ്രൈസ് ദ ലോർഡ്. കൊയർ ഒന്ന് മുന്നോട്ട് വന്നൊന്ന് സഹായിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്ത്രീകൾ, പുരുഷന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഒരു അടിയന്തര പ്രാർത്ഥന ആവശ്യമുള്ളത് ഈ മുന്നോട്ട് വന്ന് നിൽക്കട്ടെ. ഇന്ന് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, മനുഷ്യനല്ല. സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, എന്റെ ആത്മാവിനാൽ തന്നെയെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എത്ര വലുതുമായിക്കോട്ടെ, ഏറ്റവും വലിയ പ്രശ്നത്തിനാണ് ഇന്ന് രാത്രി വിടുതൽ. ഏറ്റവും വലിയ പ്രശ്നത്തിനാണ് ഇന്ന് രാത്രി വിടുതൽ. ഏറ്റവും തകർന്ന വ്യക്തിക്കാണ് ഇന്ന് രാത്രി വിടുതൽ. ഏറ്റവും കുറഞ്ഞ പ്രശ്നത്തിനാണ് ഇന്ന് രാത്രി വിടുതൽ. ഇന്ന് രാത്രി വിടുതൽ, ഇന്ന് രാത്രി വിടുതൽ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കരങ്ങളടി ചെല്ലുവരും ചേർന്ന് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം വേഗത്തിൽ മുന്നോട്ട് വരാം, വേഗത്തിൽ മുന്നോട്ട് വരാം.
മഴ പെയ്യ പരമപിതാവേ നിങ്ങൾ നൽകാം എന്റെ കൊച്ചുനാളിൽ മുൻമഴ പെയ്യ.
നദി ജീവൻ ഉണ്ടാക്കുന്ന നദിയാണ്. ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അഴിയുന്നത് ജീവജലത്തിന്റെ നദിയുടെ ഒഴുക്ക് വരുമ്പോഴാണ്. ആരും കൈവയ്ക്കാതെ തന്നെ വിടുതൽ വ്യാപരിക്കും. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൂട്ടായ്മ ചെല്ലുമ്പോൾ സാക്ഷി പറഞ്ഞാൽ മതി, ഇപ്പൊ അതിനൊന്നും നേരമില്ല. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള, പാതാള ഗോപുരങ്ങളെ ജയിച്ച, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുവിൻ നാമത്തിൽ വിടുതൽ ഇപ്പോൾ ഇവിടെ വ്യാപരിക്കട്ടെ. ജീവിതം തകർന്ന വ്യക്തികൾക്ക് കർത്താവ് ഇന്ന് രാത്രി വിടുതലയച്ചതിനായി സ്തോത്രം. പാപത്താൽ ബന്ധിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി വിടുതലയച്ചതിനാൽ സ്തോത്രം. ലോകത്താലും ജഡത്താലും ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലയച്ചതിനായി സ്തോത്രം. കർത്താവേ, ജീവിതം ദൈവത്തിന് ദാനമാണെന്നും ഈ ലോകം തൃപ്തി തരികയില്ലെന്നും യേശു തൃപ്തി തരുമെന്നുമുള്ള ദിവ്യ വെളിപ്പാടിനാൽ ജനഹൃദയങ്ങളെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.